കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിപ്പാനും കർത്താവിന്റെ കൃപയിലായിരിക്കുവാനും കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകിയതിനായി സ്തോത്രം. ഈ രാവിലെ സമയത്തെ പരിചയപ്പെടുത്തി കർത്താവിന്റെ ദാസൻ പാസ് ജോൺകോം, ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ബഹുമാനിയ സഹ ശുശ്രൂഷകന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിനെ അവിടുത്തെ മക്കളായ യേശുക്രിസ്തുവിനെ സേവിക്കാൻ ഭാഗ്യപദവി ലഭിച്ചിട്ടുള്ളവരാണ്. വ്യത്യസ്ത സഭകളിലായിരിക്കുന്നുവെങ്കിലും നമ്മുടെ പിതാവ് ഒരുവനാണ്, നമ്മുടെ രക്ഷകൻ ഒരുവനാണ്. ഞാൻ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ കോൺഫറൻസിന്റെ നേതൃത്വം വഹിക്കുന്ന മാസ്റ്റർ ബിനു ജോൺ, അതുപോലെ തന്നെ സെക്രട്ടറി വിജയപ്രഹാം കാര്യങ്ങളിൽ ഈ കോൺഫറൻസിന് അനുഗ്രഹീതമായ നേതൃത്വം വഹിച്ചിട്ടുള്ള ദൈവദാസന്മാരാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് വിശേഷ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഐക്യതയുടെ ശക്തി, പവർ ഓഫ് യൂണിറ്റി എന്നുള്ളതാണ് ഇന്ന് ഈ കോൺഫറൻസിന്റെ വിഷയമായി എടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ സമയം ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് ശുശ്രൂഷിക്കണമെന്നാണ് ഇതിന്റെ സംഘാടകരോട്.
ഒരു ശരീരത്തിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ ശിരസ്, നമ്മുടെ തലയായിട്ടും യേശുക്രിസ്തുവിന്റെ സഭ ശരീരമായിട്ടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു, സാദൃശ്യമാക്കിയിരിക്കുന്നു. There are visible members and invisible members. ദൃശ്യമായ അവയവങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അദൃശ്യമായ നമുക്ക് കാണാൻ കഴിയാത്ത അവയവങ്ങളും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പ്രവർത്തനം ശരിയാകുകയുള്ളൂ. കൈക്കും കാലിനും കണ്ണിനും ചെവിക്കും ഹൃദയത്തിനും ഓരോ അവയവത്തിനും പ്രവർത്തനമുണ്ട്. എവിടെയാണ് സഭ വളർന്നിട്ടുള്ളത്, എവിടെയാണ് ദൈവപ്രവർത്തനം വിശാലമായിട്ടുള്ളത്, എവിടെയാണ് വേലകൾ വളരുവാനിടയായിട്ടുള്ളത്? പാസ്റ്റർ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് സഭകൾ വളരാനിടയായിട്ടുള്ളത്. ഞാൻ സാധാരണ പറയുന്നു, ഒരു സാദൃശ്യമുണ്ട്, ചിലയിടത്തൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ആഹാരം കഴിക്കുമ്പോൾ, ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു, ആഹാരം കഴിക്കാനായി ചെല്ലുന്നു നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ആഹാരം ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല കറിയാണ്, ഇറച്ചിക്കറിയോ മീൻകറിയോ ആയിരുന്നേക്കാം. ചെന്ന് നിങ്ങൾ കസേരയിലിരിക്കുന്നു, ചെല്ലു പറയുന്നു മേശപ്പുറത്തിരിക്കുന്നെന്ന്. സാധനങ്ങൾ മാത്രമേ മേശപ്പുറത്തിരിക്കത്തുള്ളൂ, നമ്മളൊക്കെ കസേരയിലെ ഇരിക്കത്തുള്ളൂ. ചിലര് പറയും ഞാൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, ഞാൻ പുൽപ്പിറ്റേ കയറി നിന്നല്ല പ്രസംഗിക്കുന്നു, എൻ്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കത്തു. അപ്പോൾ കസേരയിലിരിക്കുന്നു, ആഹാരം കൈകളിലെടുക്കുന്നു. നല്ല കറിയാണെങ്കിൽ, രുചികരമായ കറിയാണെങ്കിൽ മൂക്ക് കൊണ്ട് അത് മണക്കും. കയ്യിൽ ആഹാരമെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തനിയേ വാ തുറക്കും. കയ്യിൽ ആഹാരമെടുക്കുമ്പോൾ വാ തുറക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, ആ വ്യക്തിക്ക് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ സഭായോഗത്തിന് ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പാസ്റ്റർ പ്രസംഗിച്ചിട്ടും വാ തുറക്കുന്നില്ല, അങ്ങനെയുള്ള വിശ്വാസിയെ സംബന്ധിച്ച് ഗുരുതരമായ എന്തോ പ്രശ്നമുണ്ട്. കയ്യിൽ ആഹാരമെടുത്തു, അത് എടുക്കുമ്പോൾ വാ തുറക്കണം, അത് വായിലേക്കിടുന്നു, പല്ലുകൊണ്ട് ചവയ്ക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുക മാത്രമല്ല അത് തള്ളി താഴോട്ടിടുന്നു. ഇവിടെ നമ്മുടെ ആമാശയത്തിലേക്ക് അത് പോകും. അത് ചെന്ന ശേഷം അതിന് ചുറ്റും ചില ഗ്രന്ഥികൾ ഒക്കെ പ്രവർത്തിക്കും, ചില ആസിഡൊക്കെ സ്പ്രേ ചെയ്യും. അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ ദഹിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിത്തീരുന്നു. അങ്ങനല്ലേ ശരീരം വളരുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണം ന്യൂട്രീഷനായി, പോഷക മൂല്യമുള്ള ആഹാരമായി തീർന്നു. അതിൽ ഏതെല്ലാം ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ പേരൊക്കെ ABCDE വൈറ്റമിനോ മൂല്യങ്ങളോ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിരുന്നാലും ശരീരത്തിൻ്റെ ഭാഗമായി തീരും. അപ്പോൾ ഒരു സഭ വളരുമ്പോൾ ആർക്കൊക്കെ പങ്കുണ്ട്? ആർക്കൊക്കെ പങ്കുണ്ട്? കൈകൊണ്ടെടുക്കുക മാത്രമല്ല, മൂക്കിനും നാക്കിനും പല്ലിനും ആരും കാണുന്നില്ല അകത്തെ ദഹനം എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. നിങ്ങൾ നോക്കുക, പെന്തക്കോസ്ത് സഭകൾ 1968 ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. 1968, ദിസ് ഈസ് ദ 47th ഇയർ, 47th വർഷമാണ് ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നത്. അപ്പം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ അനേക പെന്തക്കോസ്റ്റ് പ്രവർത്തനങ്ങൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് മാത്രമല്ല ദൈവത്തെ സേവിക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ദൈവദാസന്മാർ കേരളത്തിലാകട്ടെ, വടക്കേ ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, കഷ്ടപ്പെട്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ആരംഭം എളിമത്വത്തിലായിരുന്നു, പക്ഷേ ഇന്ന് അത് വളർന്ന് പന്തലിച്ചു. ആരാധനാലയങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ എന്നേക്കാൾ കൂടുതലായി ഇവിടെയുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളെക്കാൾ കൂടുതലായി കേരളത്തിലോ മറ്റുള്ളിടത്തോ ഉള്ളതോ ഒരു പരിധിവരെ ഞാനും അറിഞ്ഞേക്കാം. എങ്ങനെയാണ് വളർച്ച സംഭവിച്ചത്? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് എഫസോസിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി പറയുന്നത്. എങ്ങനെയാണ് വളർന്നിട്ടുള്ളത്? പാസ്റ്ററുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ത്യാഗം സഹിപ്പാൻ, ആഹാരം കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ, അധ്വാനിക്കുവാൻ, മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുവരുവാൻ, അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ ഒക്കെ കഷ്ടപ്പെട്ട, അധ്വാനിച്ച, പ്രാർത്ഥിച്ച, കണ്ണുനീരൊഴുക്കിയ ഒരുപാട് പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാരൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നുവല്ലോ. അത് നിമിത്തമല്ലേ ഈ പ്രവർത്തനം വളരുവാനിടയായത്? അത് നാം ഒരിക്കലും മറക്കരുത്. ഞാൻ പറയാറുണ്ട്, കാട് വെട്ടിയവൻ്റെ കൈ വെട്ടരുത്. എവിടെയായിരുന്നാലും അമ്മേൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അമ്മേൻ പറയണമെന്നൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി സഭ ആരംഭിക്കാൻ പ്രാർത്ഥിക്കാനായി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവരെയൊക്കെ ഓർക്കണം. അല്ലെങ്കിൽ നമ്മളെ കർത്താവിനെ മറക്കും കേട്ടോ. ഇന്ന് പകൽ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നു. നമ്മെ ഐകമത്യപ്പെടുത്തുന്ന, നമ്മെ ഒന്നാക്കുന്ന യൂണിഫൈങ് ഫാക്ടർ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശു ക്രിസ്തു നിമിത്തമല്ലേ ഞാനും നിങ്ങൾ ഒന്നായിരിക്കുന്നത്. നമ്മെ ഒന്നാക്കുന്ന കോർ, നമ്മെ ഒന്നാക്കുന്ന പ്രധാന ഘടകം യേശു ക്രിസ്തുവാണ്. പലതിലും വ്യത്യസ്തതയുണ്ടെങ്കിൽ നമ്മുടെ രക്ഷകന് ഒന്ന്. ആകയാൽ ശുശ്രൂഷയിൽ ഇന്ന് പകലിവിട്ടിരിക്കുന്ന ദൈവജനങ്ങളെ, ദൈവദാസന്മാരെ ശക്തമായി മുന്നേറണം. എതിർപ്പുകൾ പലതുണ്ട്, അതിൻ്റെ മധ്യത്തിൽ എതിർപ്പുകളേക്കാൾ എവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ വെല്ലുവിളികളും ദൈവപ്രവർത്തനത്തിനുള്ള അവസരമാക്കി മാറ്റിയെടുക്കണം അല്ലേ? അതാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ, ശുശ്രൂഷയിൽ ജീവിതത്തിൽ മുന്നേറാൻ സഹായമായിരിക്കുന്ന ഒരു ഘടകം. 20:17 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഫ്രം മൈ ലെറ്റേഴ്സ് പോൾ സെൻറ്റ് എഫസൂസ് ഫോർ ദി എൽഡേഴ്സ് ഓഫ് ദ ചർച്ച്. വെൻ ദേ അറൈവ്ഡ് ഹി സെറ്റ് ടു ദം, യു നോ ഹൗ ഐ ലീവ് ദ ഹോൾ ടൈം ഐ വാസ് വിത്ത് യു. ഫ്രം ദ ഫസ്റ്റ് ഡേ ഐ കെയിം ഇൻ ടു ദ പ്രോവിൻസ് ഓഫ് ഏഷ്യ ഐ സെർവ് ദ ലോർഡ് വിത്ത് ഗ്രേറ്റ് ഹ്യൂമിലിറ്റി ആൻഡ് വിത്ത് ടിയേഴ്സ് ആൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സിവിയർ ടെസ്റ്റിംഗ് and by the plots of Jewish opponents. You know that I have not hesitated to preach anything that would be helpful to you, but have taught you publicly and from house to house. I declared both to Jews and Greeks that they must turn to God in repentance and have faith in our Lord Jesus Christ. Verse 28, ശുശ്രൂഷകന്മാരോട് keep watch over yourself and all the flock of which the Holy Spirit has made you overseers. Be shepherds of the church of God, which he bought with his own ബ്ലഡ്. നിങ്ങളെ തന്നെയും യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെയും സൂക്ഷിക്കണം. സഭ ആരുടേതാണ്? യേശുവിൻ്റേതാണ്. Somebody has said, church is the greatest enterprise in the world. ദൈവത്തിൻ്റെ സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം. ഇത്രയും അംഗങ്ങളും ഇത്രയും വേലക്കാരും ഇത്രയും ജോലിക്കാരും ഇത്രയും സ്ഥാപനങ്ങളുമുള്ള ഏതെങ്കിലും ഒരു കമ്പനി, ഏതെങ്കിലും ഒരു സാമ്രാജ്യം ലോകത്തിലുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യ മുതൽ ഓരോ രാജ്യങ്ങളിലും നോക്കുക, ഓരോ രാജ്യവും അതിൻ്റെ കൊടിക്കീഴിൽ മാത്രം അണിനിരക്കുന്നതാണ്. എന്നാൽ ദൈവരാജ്യത്തിന് അതിരുകളില്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കർത്താവ് പേർ തന്നു എന്ന് മാത്രമല്ല, സഭയാണ് ഈ ലോകത്തിലെ ഏറ്റവും, ചിലർ പറയും രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞേക്കാം, എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞേക്കാം, സ്ഥാപനമെന്ന് പറഞ്ഞിരുന്നേക്കാം. ഇത്രയും കോടി ആളുകൾ ഒരു നയപൈസ പോലും വാങ്ങാതെ സഹോദരന്മാർ സഹോദരിമാര് ശുശ്രൂഷകരായി, സൺഡേ സ്കൂൾ അധ്യാപകരായി, പ്രാർത്ഥിക്കുന്നവരായി, ഉപവസിക്കുന്നവരായി, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരായി മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലുണ്ടോ? നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സഭായോഗത്തിന് വരുന്നു, മാസം തോറും ശമ്പളം കിട്ടിയിട്ടല്ലല്ലോ. ആരെങ്കിലും റെമ്യൂണറേഷൻ തരാം എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷേ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടും യേശുവിൻ്റെ രാജ്യത്തോടുള്ള കൂറും കൊണ്ടാണ് ഞാനും നിങ്ങളും ഇതിലായിരിക്കുന്നത്. മറ്റാരുടെയും വിളിയാലും ഈ വേദഭാഗത്തെ ഞാൻ മൂന്നായിട്ട് തിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, വേഴ്സസ് 18-21, 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പോൾസ് മിനിസ്ട്രി ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞകാല ശുശ്രൂഷ, ആൻ ഇവാലുവേഷൻ ഓഫ് ഹിസ് മിനിസ്ട്രി, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പോൾ പ്രസൻസ് ഹിസ് പ്രസൻറ്റ് മിനിസ്ട്രി, ഇപ്പോഴത്തെ എൻ്റെ ശുശ്രൂഷ എങ്ങനെയാണ്. 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പോൾസ് മെസ്സേജ് ആൻഡ് വാർണിങ്സ് എബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ 1:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്. എഫസോസിലെ മൂപ്പന്മാരെ വരുത്തി മിലേത്തോസിൽ നിന്ന് എഫസോസ് വരെ പോകാൻ 30 കിലോമീറ്റേഴ്സാണ്, 30 കിലോമീറ്റർ ഉണ്ട്. 12 മൂപ്പന്മാർ. ഈ മൂപ്പന്മാരാരായിരുന്നു? പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ് അവിടെ ചെന്ന സമയത്ത് കുറേ ആളുകൾ ആരാധനയ്ക്ക് വന്നു. യോഗം നടന്നപ്പോൾ ഇവരുടെ ഇരിപ്പ് കണ്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? അപ്പോൾ ചോദിച്ചു, പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? സ്നാനപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കുതുന്നവരായി പല സഭകളിലും ഇരിക്കുന്നവരുണ്ട്. അനങ്ങത്തില്ല. പൗലോസ് വീണ്ടും അവരെ സ്നാനപ്പെടുത്തി. നമ്മുടെ സഭകളിൽ ഈ ആത്മനിറവൊന്നും പ്രകടിപ്പിക്കാത്തവരെ വീണ്ടും സ്നാനപ്പെടുത്താനൊന്നും പറ്റത്തില്ല. മുക്കിയത് മുക്കി അതേ നടക്കത്തുള്ളൂ. അപ്പോൾ പൗലോസ് വീണ്ടും അവരെ സ്നാനപ്പെടുത്തി, അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവർ പ്രാപിച്ചു. 12 പുരുഷന്മാരായിരുന്നു. അവരന്യഭാഷകളിൽ സംസാരിച്ചു. എഫസോസ് നഗരം, അർത്തമീസ് ദേവിയുടെ സിംഹാസനമെന്ന് പറയാം. അവിടെ ക്ഷുദ്രപ്രയോഗക്കാരുണ്ട്. ഏതെല്ലാം ശക്തികളാണ് ദൈവപ്രവർത്തനത്തിനെതിരെ അണിനിരന്നത്! ചെറിയ മനുഷ്യൻ പൗലോസ്, തന്നോടൊപ്പം ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവപ്രവർത്തനം അവിടെ നടന്നു. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, 3 വർഷത്തോളം ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിച്ചു പ്രവർത്തിച്ചു. ഈ വലിയ ശക്തി കേന്ദ്രത്തിൽ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം, എഫസോസ് നഗരം, ഇങ്ങനെ ശത്രുവിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ചെന്ന് വചനം പ്രസംഗിച്ചപ്പോൾ അത് ഹിറോഷിമയിലിട്ടൊരു ബോംബ് സ്ഫോടനം പോലായിരുന്നു. കേട്ടോ പാസ്റ്റർമാരെ, നിങ്ങളേത് പട്ടണത്തിൽ ചെന്നാലും യേശുവിൻ്റെ കരം നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. തകർക്കേണ്ടതിനെ ദൈവം തകർക്കും, ഇളക്കേണ്ടതിനെ ദൈവം ഇളക്കും, പൗലോസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഇവാലുവേഷൻ, വിലയിരുത്തലാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് 3 വർഷം നിങ്ങൾ ശുശ്രൂഷിച്ച, അല്ലെ 4 വർഷം നിങ്ങൾ ശുശ്രൂഷിച്ച സഭയിലെ വിശ്വാസികളെ വരുത്തി അവർക്ക് ഒരു ഇവാലുവേഷൻ ഷീറ്റ് കൊടുത്താൽ എന്തുവാ വിമർശനത്തിന് വേണ്ടി, നെഗറ്റീവും പോസിറ്റീവും, എൻ്റെ സംസാരം, എൻ്റെ പ്രവർത്തനം, എൻ്റെ പ്രസംഗം, എൻ്റെ പെരുമാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ വിശ്വാസികളുടെ നിഷ്പക്ഷമായ ഒരു ഇവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, അവരുടെ പേരും എഴുതരുതെന്ന് പറയണം. പേരും എഴുതരുതെന്ന് എഴുതരുത് എന്ന് പറഞ്ഞ ശേഷം കൊടുത്തു കഴിഞ്ഞിരുന്നാൽ എന്തായിരിക്കും, വ്യത്യസ്ത പ്രതികരണങ്ങളായിരിക്കും. പക്ഷേ പൗലോസ് അവിടെ പ്രവർത്തിച്ച് പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. ഈ ഭാഗത്ത് ഈ 12 വിശ്വാസികളാ പിൽക്കാലത്തെ മൂപ്പന്മാരായതെന്ന വേദപഠിതാക്കളുടെ അഭിപ്രായം. ആത്മസ്നാനം പ്രാപിച്ച അവര് 30 മൈൽ നടന്ന് പൗലോസിൻ്റെ ഫെയർവെൽ മെസ്സേജ്, യാത്രയയപ്പ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൻ്റെ കാര്യം എന്താ, ദൈവസ്നേഹം കൊണ്ട്. എനിക്കറിയാം ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ദൈവസ്നേഹം ഒരുമിച്ചൊക്കെ ഒന്ന് കാണാം. ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ബദ്ധപ്പാടുകളൊക്കെ സഹിച്ചാണ്. അവരോട് പൗലോസ് പറയുകയാണ് ഞാൻ എന്താ, മൂപ്പന്മാർ ഈ ഭാഗങ്ങളിൽ ശുശ്രൂഷകന്മാരെ കുറിച്ച് താൻ നൽകുന്ന ചില പദങ്ങളുണ്ട്. മൂപ്പന്മാർ, മെച്യൂരിറ്റി ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ പക്വതയെക്കുറിച്ച് മൂപ്പന്മാർ, മൂപ്പുള്ളവരെന്ന മൂപ്പന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ എൽഡേഴ്സ് എന്തുവാ, എൽഡർ എന്താ, ചെറുപ്പക്കാരല്ല എന്ന് പറയുന്നുണ്ട്. വേറൊന്ന് ബിഷപ്പ് എന്ന് പറയുന്നുണ്ട്. ഓവർസിയേഴ്സ്, എപ്പിസ്കോപ്പോസ്, എപ്പിസ്കോപ്പമാർ. പട്ടത്വ സഭകളിലൊക്കെ ആണെങ്കിൽ ഇന്നാർ എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ്. പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രസ്ബിറ്റേഴ്സ്. എജിയിലാണെങ്കിൽ പ്രസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ, ഒരു പ്രസ്ബിറ്ററേ ഉള്ളൂ. പക്ഷേ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരെയും പ്രസ്ബിറ്ററോസ് എന്നാണ് പറയും. നിങ്ങളൊക്കെ എപ്പിസ്കോപ്പമാരാ, ഡ്രസ്സ് ഏത് രീതിയിലുള്ളതാണെങ്കിലും ശരി. എന്തുവാ ഓവർസിയേഴ്സ് എന്ന് പറഞ്ഞിരുന്നാൽ മറ്റുള്ളവരെ മാത്രമല്ല അവരുടെ പ്രവർത്തനത്തെയും കൂടെ വീക്ഷിക്കേണ്ടവർ. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മിനിസ്ട്രി. എവിടെങ്കിലും ചെന്ന് കണ്ണടച്ചിരുന്ന ഓവർസിയർ ആകത്തില്ല കേട്ടോ, തുറന്ന കണ്ണുകളോടുകൂടെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. ജനങ്ങൾ എങ്ങനെ അവരെ കാണുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നു. വേറൊരു പദമാണ് അക്കൗണ്ടൻ്റ്. 24-ാം വാക്യത്തിൽ കണക്കാക്കുന്നില്ല, കണക്ക് കൊടുക്കേണ്ടവരാണ്. വിറ്റ്നസ്, സാക്ഷ്യം പറഞ്ഞ്. 25-ാം വാക്യം ഹെറാൾഡ്, ഞാനൊരു ഘോഷകനാണ്, രാജാവിൻ്റെ കൽപ്പന ജനങ്ങളെ അറിയിക്കുന്ന ഘോഷകനാണ്. 24-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഓട്ടവും എൻ്റെ ഓട്ടവും അത്ലറ്റാണ്, ഞാൻ ഓട്ടക്കാരനാണ്. 24, ഞാനൊരു ഗ്രഹവിചാരകനാണ്. 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ സൂക്ഷ്മതയോടൊരു കാവൽക്കാരനെ പോലെ ഇരുന്നവനാണ്. വേറൊന്ന് പറഞ്ഞു, ഷെപ്പേഡ്, ഇടയനാണ്. ഒരു ശുശ്രൂഷകൻ്റെ ജോലി നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ മറ്റേത് ജോലിക്കും അതാത് കാര്യത്തിൻ്റെ പരിശീലനം മാത്രം മതി. ഇലക്ട്രീഷ്യന്, പ്ലംബർക്ക്, നേഴ്സിന്, ലോയർക്ക്, മറ്റെല്ലാവർക്കും അവരുടെ കാര്യം ചെയ്തിട്ട് ഞായറാഴ്ച അല്ലെ ഇടദിവസം വന്നിരുന്നാൽ മതി. പാസ്റ്റർ ഏതെല്ലാം മനസ്സിലാക്കണം, കൊച്ചു പിള്ളേരുടെ കാര്യം മുതൽ സൂപ്പർ സീനിയർ സിറ്റിസൺ വരെയുള്ളവരുടെയും കാര്യം മനസ്സിലാക്കിയേ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയത്തില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, പെന്തക്കോസ്ത് സഭകളിലെ ശുശ്രൂഷകന്മാരായിരിക്കുന്നത് പോലെ ബുദ്ധിമുട്ട് ലോകത്തിൽ മറ്റൊരു ജോലിക്കും ബുദ്ധിമുട്ടില്ല. സമുദായ സഭകളിലാണെങ്കിൽ കത്തോലിക്ക അച്ഛന്മാരുമായി, യാക്കോബ അച്ഛന്മാരുമായിട്ട്, മാർത്തോമ, CSI ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ സഹപാഠികൾ ചിലർ ചില സഭകളിലെയൊക്കെ ബിഷപ്പന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഞായറാഴ്ച ചെന്ന് ഒരു ചൊല്ലും ചൊല്ലി കൂതാശയം നടത്തിപ്പോയാൽ മതി. കത്തോലിക്കയിലാണെങ്കിൽ ഒരുത്തൻ ചാകാറാകുന്ന സമയത്ത് ചെന്ന് അല്പം തൈലവും പൂശി ഒരു കുർബാനയും ചൊല്ലിക്കഴിഞ്ഞാൽ അറിയാം അവൻ എഴുന്നേറ്റ് വരത്തില്ല, അന്ത്യകൂതാശിയാണ്. അങ്ങനെയൊക്കെയായി പോകും. എന്നാൽ പെന്തക്കോസ്തിലെ പാസ്റ്റർക്കാണെങ്കിലോ ഒരാൾ അസുഖമാകുന്നത് മുതൽ ആശുപത്രി ചെല്ലുന്ന സമയം മുതൽ പിന്നെ കിടക്കുന്നത് മുതൽ ശവമടക്കം തീരുന്നത് വരെ രാത്രിയും പകലും അവിടെ ഇരുന്നേ പറ്റും. ഇതൊക്കെ ചെന്നില്ലെങ്കിലോ പാസ്റ്ററെ സംബന്ധിച്ച് പരാതിയാണ്. പ്രസംഗം മാത്രമല്ല, പാസ്റ്റർമാരുടെ കാര്യം അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിധിവരെയെങ്കിലും ഇടപെട്ടിട്ടുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിലാണ് പാസ്റ്റേഴ്സിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? പൗലോസ് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞാൻ മൂന്നിൽ പരം വർഷം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചവനാണ് എന്ന് പറയുന്നുണ്ട്. ശുശ്രൂഷിച്ചു എന്നെക്കുറിച്ചുള്ള ജനങ്ങളുടെ സാക്ഷ്യമെന്ന്, വിശ്വാസികളെ നിങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ സാക്ഷ്യമെന്ന്. പലയിടങ്ങളിലും പെന്തക്കോസ്ത് സഭകൾ വളരാതിരിക്കുന്നതിൻ്റെ കാരണം വെളിയിൽ നിന്നുള്ള ആക്രമണമല്ല, അകത്തെ ഭിന്നതയും അകത്തെ സാക്ഷ്യമില്ലായ്മയുമാണ്. അത് ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു, അവിടെ വെളിയിൽ നിന്ന് ആരെല്ലാം എതിർത്താലും ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, ആ വ്യക്തി അവിടെ സാക്ഷ്യത്തോടുകൂടെ നിന്ന് പ്രവർത്തിച്ചാൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം വേറെ ചില പാസ്റ്റേഴ്സുമായിട്ട് ഞാൻ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, അച്ചായ ഞാൻ ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കാൻ പോയി. അവിടെയുള്ള യാക്കോബക്കാർ ഹിന്ദുക്കളും കൂടെ ചേർന്ന് പറഞ്ഞു, നിന്നെ ഇവിടെ നിർത്തത്തില്ല, നിന്നെ പോകും. അവർ വന്നു പറഞ്ഞതുപോലെ അവർ പാലിച്ചു, ഇദ്ദേഹത്തെ ആക്രമിച്ചു, കൈ തല്ലി ഓടിച്ചു, കാലും തല്ലി ഓടിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് മാറത്തില്ല, കാലും കൈമേ ഒടിഞ്ഞുള്ളൂ, ദൈവം തന്ന നിയോഗം മാറിയിട്ടില്ല, വചനവും മാറിയിട്ടില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? 3 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാലും കൈയും തല്ലി ഒടിച്ചവൻ്റെ വെടി തീർന്നു, അവൻ മരിച്ചു. വീട്ടുകാർക്ക് ഭയമായി, നാട്ടുകാർക്ക് ഭയമായി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾ ഒരു ചെറിയ കവറുമായിട്ട് വന്നു, ഒരു പേപ്പർ കവറുമായിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് വാങ്ങണം, ഇത് പ്രായച്ചിത്ത പണമാണ്, ഇത് റാൻസം മണിയാണ്. നിങ്ങളിവിടെ വന്നു, നിങ്ങളെ പൊക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ആക്രമിച്ചു. പക്ഷേ ആക്രമിച്ച പലർക്കും ഇപ്പം ബുദ്ധിമുട്ടില്ല, ഒരുത്തന് കൊല്ലപ്പെട്ടു പോയി. അവനുണ്ടായിരുന്ന സ്ഥലം വിറ്റു, 43 ലക്ഷം രൂപ ഇതുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാമോ, കേരളക്കരയിൽ ഏതെങ്കിലും ഒരാൾ 43 ലക്ഷം രൂപ ഒരു പാസ്റ്ററുടെ കയ്യിൽ കൊണ്ടക്കൊടുത്ത ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. കേട്ടു, പറഞ്ഞു നിങ്ങളൊരു സ്ഥലം വാങ്ങണം, ഇവിടെ ഒരു ആരാധനാലയം പണിയണം. അദ്ദേഹം സ്ഥലം വാങ്ങി, ആരാധനാലയം പണിതു, ഇന്നവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹപ്രവർത്തകരെ, ദൈവദാസന്മാരെ, ദാസിമാരെ, നിങ്ങളൊരു സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാനായി ഇറങ്ങിത്തിരിച്ചു, നിങ്ങളെ എതിർക്കാൻ ലോകത്തിലെ ഏത് ശക്തികൾ അണിനിരന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അതോറിറ്റി തരുന്നു, നിങ്ങൾ പോകുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവ് തന്നിരിക്കുന്നുവെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന പാസ്റ്റേഴ്സ് മാത്രമല്ല സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ഉയരത്തിലെ ഒരു പുതിയ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്ന പകൽക്കാലമായി തീരട്ടെ. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പൗലോസ് അവിടെ ചെന്ന് പ്രവർത്തിച്ച് ഒരു എഫസോസ് സഭയുടെ പേര് ഇന്നും നമ്മൾ വായിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്താലും ദൈവ നിയോഗത്താലും ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ ഉപയോഗിച്ചിട്ടും നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുക, പ്രവർത്തിക്കുക, ബാക്കിയുള്ള കാര്യം ദൈവം ചെയ്തുകൊള്ളും. ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു? പൗലോസ് അവിടെ ചെന്നു, ആരും വാടകയ്ക്ക് വീട് കൊടുത്തില്ല. തുറന്നോസിൻ്റെ പാഠശാലയെന്ന് പറഞ്ഞ ലെക്ചർ ഹാൾ ഓഫ് ടൈറാനസ്, ഗ്രീക്ക് ഫിലോസഫേഴ്സോ ഫിലോസഫിയോ ഒക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഉച്ചയ്ക്ക് ചൂട ഇൻ്റർവല്, പൗലോസും തത്വശാസ്ത്രമൊക്കെ അറിയാവുന്ന ആളാ, തർസോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാ വേണമെങ്കിലെന്ന് പറയാം. ഇതുവാ, പലർക്കും ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പാസ്റ്റർ ഡോക്ടറേറ്റ് എടുത്തപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, നല്ലൊരു പാസ്റ്ററായിരുന്നു, അദ്ദേഹം ഡോക്ടറായി പോയല്ലോ. ചിലപ്പോൾ ഞാൻ മരുന്നറിയാത്ത ഡോക്ടറായിരുന്നേക്ക്, എന്നാലും ഇതുവാ. അപ്പോൾ പൗലോസ് ഇതെല്ലാം ഉണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നെന്ന
വിദ്യയെക്കുറിച്ച് അറിയുന്നവരാണ്. പക്ഷേ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പ്രസംഗ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ദൈവത്തിൻ്റെ ശക്തിയുടെയും കൃപയുടെയും പ്രദർശനമായിരുന്നു. ഇന്ന് പകൽ ഇത്രയും ആളുകൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ദൈവശക്തിയുടെ പ്രദർശനം വെളിപ്പെടുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ജാതീയ പട്ടണത്തിലും ജാതീയ ശക്തിയിലും 50,000 വെള്ളിക്കാശ് വില വരുന്ന ക്ഷുദ്രപ്രയോഗത്തിൻ്റെ പുസ്തകങ്ങളെ ചുട്ടുകരിക്കത്തക്കതുപോലെ ഒരു പാസ്റ്ററുടെ പ്രസംഗത്താൽ ദൈവശക്തി വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ ഇത്രയും സഹോദരന്മാർ സഹോദരിമാർ ഒരുമിച്ച് കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ പ്രദർശനമായി തീരട്ടെ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്നവരും അത് മനസ്സിലാക്കുന്നവരും. പൗലോസ് ടൈറാനസിൻ്റെ ലെക്ചർ ഹാളിൽ ചെന്ന് ഉച്ചയ്ക്കാരെങ്കിലും യോഗം കേൾക്കാൻ വരുമോ? ഇവിടെ പി സി നാക്കിന് ഇത്രയും പേര് വന്നിട്ടും രാവിലെ ആയിട്ട് ഇത്രയും പേരേ ഉള്ളൂ. കുഴപ്പമില്ല, വന്നവർക്കായി സ്തോത്രം. പൗലോസ് വലിയ പ്രസംഗനാ, പ്രസംഗിക്കാൻ നേരം 12 മൂപ്പന്മാരേ ഉള്ളൂ. ബട്ട് ദേ ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് ദാറ്റ് സിറ്റി. 12 പേരെ ഉള്ളെങ്കിലും അവരൊരുമിച്ച് നിന്നിരുന്നാൽ ഒരു പട്ടണത്തിൻ്റെ ഗതിയെ തിരുത്തി എഴുതാൻ കഴിയും, ചരിത്രത്തെ തിരുത്തി എഴുതിയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്നവർ സാധാരണക്കാരല്ല, ദൈവത്തിൻ്റെ ശക്തി ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവർ. പൗലോസ് തുറന്നോസിൻ്റെ പാഠശാലയിലാണ് ചെന്ന് ലെക്ചറൊക്കെ നടത്തിയത്. ആളുകൾ വന്നു, അവിടെ ദൈവപ്രവർത്തനം നടന്നു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പൗലോസിൻ്റെ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം, യേശുക്രിസ്തുവിൻ്റെ രക്തം, വിശ്വാസം, മാനസാന്തരം, ദൈവസഭ, കഷ്ടത, ദുരുപദേഷ്ടക്കാരിൽ നിന്നുള്ള അപകടങ്ങൾ, ഓട്ടം ഓടണം, പാസ്റ്റർമാരെ സൂക്ഷിക്കണം, നമ്മുടെ അന്തിമ അവകാശം തുടങ്ങി എന്തെല്ലാം ക്രിസ്ത്യാനിത്വത്തിലെ ഏറ്റവും ശക്തമായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചത്, പഠിപ്പിച്ചത് ഫിലോസഫി മാത്രമല്ല, പിന്നെ ദൈവശക്തിയുടെ പ്രദർശനമായിരുന്നു. ഈ മൂന്നിൽ പരം വർഷം പൗലോസ് പറയുന്നു, ഹൗ ഐ സർവ്ഡ് ഗോഡ്, ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു, എങ്ങനെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു, എങ്ങനെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ഞാൻ കണ്ണുനീരോടെ നിങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ചു, ത്രൂ ടീയേഴ്സ്. രണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കഷ്ടതയോടെ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചത്. മൂന്ന്, താൻ പറയുന്നുണ്ട്, യഹൂദന്മാരിൽ നിന്നുള്ള കൂട്ടുകെട്ടിനാലുള്ള ഉപദ്രവങ്ങൾ കൊണ്ട് ഞാൻ താഴ്മയോടെ, കണ്ണുനീരോടെ, ഉപദ്രവങ്ങളോടെ. മൂന്ന് കാര്യങ്ങൾ, വിത്ത് ഹ്യൂമിലിറ്റി, വിത്ത് ടീയേഴ്സ് ആൻഡ് വിത്ത് പേഴ്സിക്യൂഷൻ. താഴ്മയോട്, ഇത്രയും വിദ്യാഭ്യാസമുള്ളയാൾ താഴ്മയോടാണോ പ്രസംഗിച്ചത്? താഴ്മയോടാണോ ജീവിച്ചത്? അദ്ദേഹം എവിടാ പാർത്തത്? എവിടെയാ പാർത്തത്? താഴ്മ, മുഖമുദ്രയാ. എൻ്റെ യേശു ഇത്രമാത്രം ഉന്നതനാണെങ്കിലും അവിടം വിട്ട് നമ്മുടെ മധ്യയെ ഇറങ്ങി വന്നവനാണ് അല്ലേ? യേശു ജനിച്ചത് എവിടെയെന്ന് അറിഞ്ഞുകൂടെ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായി കൊണ്ട് പശുത്തൊഴുത്തിൽ കിടത്തിയെന്ന്. സഹോദരന്മാരെ, സഹോദരിമാരെ, താഴ്ചയിൽ ആരംഭിച്ചതിനെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് കേട്ടു. താഴ്മയോടെ മാത്രമല്ല, ഹ്യൂമിലിയേഷൻ. പൗലോസിനെ ആളുകൾ തരം താഴ്ത്തിയില്ലേ? ഹ്യൂമിലിയേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മയില്ലെങ്കിൽ, ചിലയിടത്തൊക്കെ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് അല്ല കേട്ടോ, ചില സഭയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാസ്റ്ററെ കൈകാര്യം ചെയ്തോളാം, താഴ്മയില്ലെങ്കിൽ താഴ്മ കൊടുത്തോളാം അല്ലേ. അദ്ദേഹത്തെ തരം താഴ്ത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ വന്നേക്കാം. താഴ്മയോടെ താൻ ദൈവത്തെ സേവിച്ചേടാം. രണ്ടാമത് പറയുന്നത്, കണ്ണുനീരോടെ ദൈവത്തെ സേവിച്ചു. എന്താ കണ്ണുനീരോടെ? പാസ്റ്റർമാരോട് പറയട്ടെ, വിശ്വാസികളോട് പറയട്ടെ, നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ, സഭ ആരംഭിച്ചപ്പോൾ ഒരൊറ്റ വ്യക്തിയെയും കണ്ടില്ലെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ വീടുകൾ സന്ദർശിച്ച്, കണ്ണുനീരോടെ മടങ്ങി വന്നവർക്ക് പറയാം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അത് ദൈവപ്രവർത്തനമാണ്, കണ്ണുനീരോട്. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കായി ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണുനീര് ചൊരിയാൻ കാരണമെന്ത്? ഒന്ന്, ഹെൽപ്ലെസ്നെസ്, ഞാൻ നിസ്സഹായനാണ്. രണ്ട്, എൻ്റെ കഷ്ടത കാണാൻ ആരുമില്ല. ഇതിൻ്റെ മധ്യത്തിൽ ആരുടെ മുൻപിലാണ് നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്നത്? എൻ്റെ യേശു ഗെതസമനയിൽ ചെന്നപ്പോൾ കണ്ണുനീരൊഴുക്കി. പക്ഷേ അതിനുശേഷം അല്ല, അതിനു മുൻപേ യെശയ്യാവ് പറയുന്നു, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. കണ്ണുനീരോട് ജോൺ തോമസ് എൻ്റെ അളിയനെക്കുറിച്ച് പറഞ്ഞു. ചിലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളയ സഹോദരിയും ഭർത്താവും, അവർ വിജയവാഡയിൽ പോയി പ്രവർത്തിക്കുക, ആന്ധ്രയിൽ 30+ വർഷത്തിന് മുൻപ്. താനും തൻ്റെ ഭാര്യയും രണ്ടും മക്കളും തെലുങ്കറിഞ്ഞുകൂടാ തെലുങ്ക് പഠിച്ചു പ്രവർത്തിച്ചു. ദൈവം പ്രവർത്തനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലുള്ളവരാരും മനസാന്തരപ്പെടുന്നില്ല. പക്ഷേ പാസ്റ്റർകാരും അവിടെ ചെന്നെന്നറിഞ്ഞുകൊണ്ട് എരുമയ്ക്ക് അസുഖമായി. 18-20 ലിറ്റർ പാല് കറക്കുന്ന എരുമയാണ്, അസുഖമായിപ്പോ ചിലർ പറഞ്ഞു പാസ്റ്റർകാരും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ചപ്പോൾ എരുമയ്ക്ക് സുഖം കിട്ടി. അപ്പോൾ അവർക്ക് മനസ്സിലായി, എരുമയ്ക്ക് സുഖം കർത്താവ് കൊടുത്തെങ്കിൽ പിന്നെ മനുഷ്യന് സുഖം കൊടുക്കും. ആളുകൾ വരാൻ തുടങ്ങി. 2 മാസത്തിന് മുൻപ് ഞാൻ അവിടെ പോയി. ഇന്ന് 9,000 തെലുങ്ക് ഭാഷക്കാരെ അവിടെ ആരാധനയ്ക്ക് വരുന്ന ഒരൊറ്റ മലയാളിയുമില്ല. ഒരു ഞായറാഴ്ച 4 സർവീസാണ് നടക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ പ്രവർത്തനം? ഭാഷ ചെന്ന് പഠിച്ചു 9,000 തെലുങ്കർ, അതിൽ 99% ഹൈന്ദവരാണ് വരുന്നത്. അത്ഭുതങ്ങളുടെ പരമ്പര അവരെ നടന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, വേദപുസ്തകം പറയുന്നു വിശ്വസിക്കുന്ന ചില പാസ്റ്റേഴ്സിന് വേണ്ടി എന്നല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. വിശ്വസിക്കണം. അപ്പം തൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷയെക്കുറിച്ച് 18-25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ എങ്ങനെ കണ്ണുനീരോട് താഴ്മയോടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ ഉണ്ടായ, നിങ്ങൾക്കെതിരെ പാരവെക്കുന്നവർ എവിടെയും കാണും കേട്ടോ, പൗലോസ് പ്രസംഗിക്കാൻ ചെന്ന സ്ഥലത്തിലൊക്കെ യഹൂദന്മാർ ഇവനെ പൊക്കാൻ നോക്കിയില്ലേ? പക്ഷേ ആരൊക്കെ പൊക്കി? ഒരു പ്രാവശ്യം പൗലോസിനെ കൊട്ടയിൽ ആ പെങ്ങടെ മകൻ ഇറക്കി വിട്ടത് ഇല്ലേ? ആരൊക്കെ എതിർത്താലും പൗലോസിന് പറയാം, ദൈവം എനിക്ക് തുണ നിന്നു, ഞാൻ പ്രസംഗിച്ചു, അവിടെ ഒരു സഭ രൂപം കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 22 മുതലുള്ള വാക്യങ്ങളിൽ മറ്റനേക കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുന്നുണ്ട്. ഞാൻ വീടുതോറും പ്രസംഗിച്ചു, പരസ്യമായി പ്രസംഗിച്ചു, ചന്തയിൽ പ്രസംഗിച്ചു എന്നൊക്കെ വായിക്കുന്നുണ്ട്. താൻ വചനം ഘോഷിച്ച വ്യക്തിയാണ്. പാസ്റ്റേഴ്സ് സമയം തീരാറായല്ലോ. ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാവുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. പാസ്റ്റർമാരാകട്ടെ, വിശ്വാസികളാകട്ടെ, കെയർലെസ്നെസ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കണം, നിങ്ങളുടെ വീടിനെ സൂക്ഷിക്കണം. വിശ്വാസികളെ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ സൂക്ഷിക്കണം. പൗലോസ് പറഞ്ഞാൽ എല്ലാവർക്കും കടക്കാരനാണ്. കൊച്ചുവൈദ്യം സാറും ബഥേലിൽ പഠിപ്പിച്ച ആളാണ്, ഞാനും വർഷങ്ങളായി പഠിപ്പിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവർക്കും കടക്കാരനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും കടം വാങ്ങിച്ചത്. അങ്ങനല്ല, ആ കടത്തെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണം. മറ്റുള്ളവർ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത വിലയെ നിങ്ങൾ മനസ്സിലാക്കണം. 20:32 വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും നിങ്ങളോട് അറിയിച്ചു. സിൻ ഓഫ് ഷാലോനസ്, ആഴം കുറവ്. തീരത്തൂടെ മാത്രമല്ല പോകേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവകൃപയിൽ വളർന്നിട്ടുണ്ടോ? സ്നേഹത്തിൽ വളർന്നിട്ടുണ്ടോ? എത്രയും നാം വളരുവാനിടയായി. പല വിശ്വാസികളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എബ്രായലേഖനത്തിൽ പറയുന്നു, ഇപ്പോഴും കട്ടിയുള്ള ആഹാരം കഴിക്കാറായിട്ടില്ല, പാലുകുടി മാത്രമാണ്. ഇവിടെ ഇരിക്കുന്നവർ കുപ്പിപ്പാല് കൊണ്ടാണ് ഇവിടെ വരുന്നെങ്കിൽ എന്തുമായിരുന്നേക്കും, കഷ്ടമായി പോയി ഇല്ലേ? ജീവിതത്തിൽ വളരണം. 3 പൗലോസ് പറയുന്നത് 20:33, ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ മോഹിച്ചിട്ടില്ല. കവച്ചസ്നെസ് മോഹിച്ചിട്ടില്ല. എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടുണ്ട്, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ആരോടും ചോദിച്ചിട്ടില്ല. എലിശയ്ക്ക് ശേഷം അടുത്ത സീനിയർ പ്രോഫറ്റായി ഗേഹസി വരേണ്ടതാ. പക്ഷെ അവൻ തട്ടിപ്പോവാൻ കാരണമെന്ത്? വെള്ളിയും പൊന്നും മോഹിച്ചു. മോഹം, ജഡമോഹം. അനേക വിശ്വാസികളും ദുഃഖമെന്ന് പറയട്ടെ, ചില പാസ്റ്റേഴ്സെങ്കിലും തകർന്നു പോകാൻ കാരണം ജഡമോഹമാണ്. നമ്മെ ആളുകൾ വിശ്വസിക്കും. പാസ്റ്ററാണോ, ഏത് വീട്ടിലും ചെല്ലാം. നെവർ ബിട്രേ പീപ്പിൾസ് ട്രസ്റ്റ്. ആളുകളുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ദൈവം എന്നെ വിശ്വസിച്ചെങ്കിൽ, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ, നിങ്ങളൊരു വ്യക്തിയെ കണ്ടാൽ, നിങ്ങളിൽ ദൈവത്തിന് മാത്രമല്ല ജനങ്ങൾക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. വേറൊന്ന് അലസതയാണ്. പൗലോസ് കഠിനാധ്വാനം ചെയ്തെന്നാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വാക്യം ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അതെവിടാ പറഞ്ഞത്? ഗ്രീക്കിൽ തലോഗിയ എന്ന് പറയും. യോഹന്നാൻ 20 അവസാനം യേശു വേറെ പലതും ചെയ്തിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് യേശു പറഞ്ഞത് ഒരെണ്ണം എടുത്തിരിക്കുക. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. പലരുടെയും പ്രമാണം കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്ന ഭാഗ്യമെന്നാണ്. അങ്ങനല്ല, കൊടുക്കാനും പഠിക്കണം. എൻ്റെ ശൈലി പറഞ്ഞ സ്തോത്രം മാത്രമല്ല, സ്തോത്രകാഴ്ചയും കൊടുക്കണം. അങ്ങനെ ആയിരിക്കണം. വേല ചെയ്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വേല ചെയ്താൽ പാസ്റ്റർമാരെ, അവസാനം പൗലോസ് പാസ്റ്റർക്ക് എന്ത് കിട്ടി? പുതപ്പുണ്ട്, ചർമ്മലീതമുണ്ട്, സ്വന്തം വീടുണ്ടോ? ഇല്ല. തല കൊയ്യാൻ പോകുകയാണ് അല്ലേ? പല പാസ്റ്റേഴ്സ് ഞാൻ പറയട്ടെ, പാർസനേജുകളിൽ 3-4 വർഷം താമസിച്ചു, അല്ലെ 10 വർഷം താമസിച്ചു. അവിടെ നിന്ന് മാറണ്ടേ? പിന്നെ എവിടേക്കാണ്? അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, പല ആളുകളും അവരുടെ വേദന മനസ്സിലാക്കത്തില്ല. പാസ്റ്റർമാരുടെ ഭാര്യമാരുടെ വേദന, എല്ലാ കണ്ണുകളും അവരിലേക്കാ. പാസ്റ്ററുടെ ഭാര്യയെ നോക്കാൻ എത്ര കണ്ണുകളുണ്ട്? പാസ്റ്ററുടെ ഭാര്യയ്ക്ക് 2 കണ്ണേ ഉള്ളൂ. പാസ്റ്ററെ നോക്കാൻ ആരുണ്ട്? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വിശ്വാസിയെ നോക്കാൻ പലരും വിമർശിച്ചേക്കാം. എനിക്കെന്തുണ്ട്? പെൻഷനുണ്ടോ? ഗ്രാറ്റുവിറ്റി ഉണ്ടോ? എന്നോട് ആളുകൾ ചോദിച്ചു. ഞാൻ ഒഫീഷ്യലായി ബൈബിൾ കോളേജ് പ്രിൻസിപ്പലായി 2010 റിട്ടയർ ചെയ്തു. എന്നോട് ചോദിച്ചു, സാറേ പെൻഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു, പെൻഷനല്ല, ഫുൾ സാലറിയാണ്. കാരണം കർത്താവ് പെൻഷനിൽ ജീവിക്കാനല്ല, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ പെൻഷൻ ഫണ്ടൊന്നും എന്ന് പറഞ്ഞാൽ മാസം തോറും പിന്നെ ചില്ലറ കിട്ടുന്ന പരിപാടിയൊന്നും ബൈബിൾ കോളേജിലും ഇല്ല, ഏജിലും ഇല്ല കേട്ടോ. പക്ഷേ എത്ര ശമ്പളം വേണം അത്ര എഴുതിയെടുത്തുകൊള്ളാൻ കർത്താവ് പറഞ്ഞിരിക്കുക കേട്ടോ. എൻ്റെ ദൈവം. പൗലോസ് എന്തു പറഞ്ഞത്? സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾക്ക് അവകാശം ദൈവം തരും. ഇവിടെ കൂലി മാത്രമേ ഉള്ളൂ, അവകാശം അപ്പൻ തരുന്ന പ്രതിഫലം അവിടെ ഉണ്ട്. ഇന്ന് പകൽ പൗലോസ് പറയുന്ന എന്താ? ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എന്തോ കിട്ടും, എനിക്ക് ഒരു കിരീടം കിട്ടും. ലോകത്തിലേത് കമ്പനി ജോലി ചെയ്താലും പെൻഷൻ പറ്റി മരിച്ച ശേഷം ആരും കിരീടവുമായി വരത്തില്ല, തലയില്ല. പക്ഷേ പൗലോസ് പറയുന്നു, ഇന്നീ തലയിൽ ആരെങ്കിലും പുഷ്പഹാരം ചൂടിയേക്കാം, പക്ഷേ അത് നിമിഷങ്ങൾക്കുള്ളിൽ വാടിപ്പോയേക്കാം. വാടാത്ത കിരീടം മാത്രമല്ല, ദ്രവിക്കാത്തൊരു ശരീരവും എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. കൂടാരമായ എൻ്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യ ഒരു കെട്ടിടവും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും വെളിപ്പെടുവാൻ ആഗ്രഹമുള്ളവരെ, പെന്തക്കോസ്തുകാരെ, ഇത്രയും ആളുകൾ ആത്മ നിറവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ കൈകൾ ഉയർത്തി വായ് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നു പകൽ കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോട്, കഷ്ടതയോട്, ബുദ്ധിമുട്ടുകളോട് ദൈവത്തെ സേവിച്ചവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവരാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഇന്ന് പകൽക്കാലം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളും ദാനങ്ങളും മാത്രമല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ ആവശ്യമുണ്ട് എന്നുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ മുൻപിൽ ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്നിരിക്കുന്ന സഹോദരി സഹോദര, നിങ്ങളുടെ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന സകല ശക്തികളെയും വെല്ലുവിളികളെയും തകർത്തു മാറ്റുവാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഉയരത്തിലെ ശക്തി നമുക്കായി വെളിപ്പെടട്ടെ. വായ് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലും ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. കർത്താവേ, നിന്റെ ജനം, നിന്റെ ദാസന്മാർ, നിന്റെ ദാസിമാർ അവിടുത്തെ വേലയ്ക്കായി, അവിടുത്തെ നാമമഹത്വത്തിനായി അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ പ്രവർത്തന സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന വെല്ലുവിളികളൊക്കെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. കണ്ണുനീരിനെ തുടയ്ക്കണമേ, രോഗങ്ങളൊന്നും മാറട്ടെ. ഇന്ന് പകൽ നിന്റെ ജനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പൗലോസിന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്ന രോഗികളുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇറങ്ങി വരുന്ന പകൽക്കാലമായി തീരണം. കൈകളടിച്ച് ആത്മനിറവില് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലും അവന്റെ കൃപയുടെ വ്യാപാരം, ശക്തിയുടെ വ്യാപാരം നമുക്കായി വെളിപ്പെടുമാറാകട്ടെ.
ഹലോ ഹൃദയമേ ദൈവത്തിൽ സേവ എത്ര മനോഹരവി
ഭക്ഷ്യം ഭൂതഭൗതമസ്യ തനരമ പൂരി കരതന ഭക്ഷ്യം ഭൂത